السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد، സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റുസൂലു സലാസ എന്ന പ്രസിദ്ധമായ റിസാലയിലെ മൂന്നാമത്തെ അഥവാ അവസാനത്തെ അസുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നമ്മുടെ നബിയുടെ അറിയുക എന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു വരുന്നത്. അതിൽ ഷെയ്ഖ് റഹിമഹുല്ലാ പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ അല ഹാദ അശറ സിനിന യദുഉ ഇലാ തൗഹീദ്, അല്ലാഹുവിന്റെ വഹി ലഭിച്ചതിന് ശേഷം 10 വർഷം തൗഹീദിലേക്ക് ക്ഷണിച്ചു. وبعد العشر عرج به الى السماء، 10 വർഷത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആകാശാരോഹണം ചെയ്യപ്പെട്ടു, ഇസ്റാ മിഅ്റാജ് ഉണ്ടായി. وفرضت عليه الصلوات الخمس، 5 നിസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു മേൽ നിർബന്ധമാക്കപ്പെട്ടു. وصلى في مكه 3 سنين، 3 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിസ്കരിച്ചു. وبعدها امر بالهجره الى المدينه، ادن شاشم مدينه اليك هجره بوغان نبي صلى الله عليه وسلم كلبيكപ്പെട്ടു. الله അവിടെതോട് അത് കൽപ്പിച്ചു. ഇവിടെ നമ്മൾ വിശദീകരിച്ചിരുന്നു, ഇസ്റാ മിഅ്റാജ് ഉണ്ടായത് ഏത് വർഷത്തിലാണ് എന്നതിലെ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച്. അതിലൊരു അഭിപ്രായമാണ് ഹിജ്റക്ക് 3 വർഷം മുമ്പാണ് എന്നത്. അതാണ് ഷേഖ് ഇവിടെ ഈ റിസാലയിൽ ആ അഭിപ്രായമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. സുദീർഘമായ വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് മാത്രം ക്ഷണിച്ചു. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ നിസ്കാരം പോലും നിർബന്ധമാക്കപ്പെട്ടത്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവം ഉണ്ടാവുകയാണ്. നബിയുടെ സീറ, നബിയുടെ ചരിത്രം പറയുമ്പോൾ നബിയുടെ ജനനം, അവിടുത്തെ ആദ്യത്തെ വഹി, അതുപോലെ ഇസ്റാ മിഅ്റാജ്, അതുപോലെ പറയുന്ന ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് മദീന ഹിജ്റ. വൽ ഹിജ്റതു, ഹിജ്റ എന്നാൽ ഫരീദത്തുൻ അലാ ഹാദിഹിൽ ഉമ്മ, അത് ഈ ഉമ്മത്തിനുമേൽ നിർബന്ധമായ കാര്യമാണ്. മിൻ ബലദി ശിർക്കി ഇലാ ബലദിൽ ഇസ്ലാം, ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്കുള്ള ഹിജ്റ. വഹിയ, ആ ഹിജ്റ എന്നത് ബാഖിയത്തുൻ, അത് നിലനിൽക്കുന്നു, ആ നിയമം നിലനിൽക്കുന്നു. ഇലാ അൻ തഖൂമ സാഅ, ഖിയാമത്ത് നാൾ വരേക്കും ആ നിയമം നിലനിൽക്കുന്നു. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹുവിന്റെ ഈ ആയത്താണ്. സൂറത്തുൻ നിസായിലെ 97 മുതൽ 99 വരെയുള്ള ആയത്തുകൾ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ബാലിമി അൻഫുസിഹിം قالوا فيما كنتم، الله പറയ ان الذين توفاهم الملائكه، മലക്കുകൾ ruh ഏറ്റെടുക്കുന്നവർ എങ്ങനെയായിരിക്കും. ബാലിമി അൻഫുസിഹിം, അവരോട് തന്നെ അക്രമം ചെയ്തവർ, അങ്ങനെ മരിച്ചവർ, അവരെ മലക്കുകൾ മരിപ്പിക്കുമ്പോൾ قالوا മലക്കുകൾ അവരോട് ചോദിക്കും, فيما كنتم, എവിടെയായിരുന്നു നിങ്ങൾ, എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി. قالوا كنا مستضعفين في الارض، ഭീമകുന്തും, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോകാതിരുന്നത്. ഖാലു കുന്ന മുസ്തദ്അഫീന ഫിൽ അർദ്, അവരാകട്ടെ അവരുടെ ദീൻ പാലിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, മുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക് അവർ പോയതുമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ദുർബലരായിരുന്നു. ഖാലു, മലക്കുകൾ അവരോട് തിരിച്ചു പറയും, അലം തകുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഫതുഹാജിറു ഫീഹ, അതിൽ നിങ്ങൾക്ക് പലായനം ചെയ്തുകൂടായിരുന്നോ, ഹിജറ പോയിക്കൂടായിരുന്നോ? ഫഉലൈക മഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാണ്. വസാഅത് മസീറ, അതെത്ര മോശമായ സങ്കേതമാണ്. ഇല്ലൽ മുസ്തദഫീൻ, എന്നിട്ട് ദീൻ പ്രകടമാക്കാനോ ഹിജറ പോകാനോ സാധിക്കാത്ത, എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്ന ഒരു കൂട്ടരെ അള്ളാഹു പറയുന്നു. ആരാണവർ? ഇല്ലൽ മുസ്തദഫീൻ, അതിന് സാധിക്കാത്ത ദുർബലരായ അടിച്ചമർത്തപ്പെട്ട, മീനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും. അവരുടെ അവസ്ഥ എന്തായിരുന്നു? ലാ യസ്തതിഊന ഹീല, അവർക്ക് ഒരു അവരുടെ ദീൻ പാലിക്കാനുള്ള ഉള്ള സൗകര്യമില്ലായിരുന്നു. അതിന് അവർക്ക് സൗകര്യപ്പെട്ടില്ല. ദീൻ പ്രകടമാക്കാൻ, ദീനിന്റെ നിർബന്ധ ഘടകങ്ങൾ പ്രകടമാക്കാൻ അവർക്ക് സൗകര്യപ്പെട്ടതുമില്ല. വല യഹ്തദൂന സബീല, മുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക് പോകാനുള്ള വഴിയും അവർക്കൊത്തില്ല. രണ്ടും അവർക്ക് സാധിച്ചില്ല. ഫഉലൈക അസല്ലാഹു അൻ യഅഫു അൻഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കും. അസ എന്നത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ യഖീനാണ് എന്നാണ്. അസ എന്നത് സാധ്യത പറയുന്ന വാക്കാണ്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് അത് പറഞ്ഞാൽ അതെന്താ? ഉറപ്പാണ്. കാരണം അള്ളാഹു കരീമാണ്. അവൻ പുറത്തു കൊടുത്തേക്കും എന്നവൻ പറഞ്ഞിട്ട് അവൻ പുറത്തു കൊടുക്കാതിരിക്കരുത്. അവൻ കരീമാണ്, അവൻ അങ്ങേയറ്റം ഉദാരനാണ്. വഖാന അല്ലാഹു അഫൂവൻ ഗഫൂറ, അള്ളാഹു ഏറെ വിട്ടുകൊടുക്കുന്നവനും ഏറെ പുറത്തു കൊടുക്കുന്നവനുമാണ്. വഖൗലുഹു തആല, അതുപോലെ സൂറത്തുൽ അൻകബൂത്തിലെ ഈ ആയത്തും ഹിജറക്കുള്ള തെളിവാണ്. യാ ഇബാദി അല്ലദീന ആമനു, ഓ എന്റെ വിശ്വസിച്ചവരായ അടിമകളെ, ഇന്ന അർദി വാസിഅ, എന്റെ ഭൂമി അത് വിശാലമാണ്. ഫഇയായ ഫഅബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക. ഖാല അൽ ബഗവി റഹിമഹുല്ലാഹു തആല, ഇമാം ബഗവി, അദ്ദേഹം പ്രസിദ്ധനായ മുഫസ്സിറൻ, ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വാക്കായി ഷെയ്ഖ് ഇബ്നു മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. സബബു നുസൂലി ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം, അത് ആരുടെ വിഷയത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്? ഫിൽ മുസ്ലിമീന അല്ലദീന ബിമക്ക, മക്കയിൽ ഉണ്ടായിരുന്ന ചില മുസ്ലിമീങ്ങളെ കുറിച്ചാണ്. വലം യുഹാജുറു, അവർ മദീനയിലേക്ക് ഹിജറ പോയില്ല. മദീനയിലേക്ക് ബാക്കി മുസ്ലിമീങ്ങളൊക്കെ പോയിട്ടും. നദാഹും അള്ളാഹു ബിസ്മിൽ ഈമാൻ, എന്നാൽ അള്ളാഹു അവരെ അതിന്റെ പേരിൽ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യവരെ എന്റെ മുഅ്മിനുകളായ അടിമകളെ എന്നാണ് വിളിച്ചത്. വദ്ദലീലു അലൽ ഹിജ്റത്തി മിന സുന്ന, ഹിജ്റക്കുള്ള സുന്നത്തിൽ നിന്നുള്ള തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നുള്ള തെളിവ്, ഖൗലുഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസാണ്. എന്താണത്? ലാ തൻഖതിഉൽ ഹിജ്റ, ഹിജ്റ അവസാനിക്കുകയില്ല. ഹത്താ തൻഖതിഉത് തൗബ, തൗബ അവസാനിക്കുന്നതുവരേക്കും. തൗബ സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുവോളം തൗബക്ക് ജനങ്ങൾക്ക് അവസരമുണ്ട്. അതോ ഖിയാമത്ത് നാൾ വരെ ഹിജ്റ ഉണ്ടാകും. വലാ തൻഖതിഉത് തൗബ, തൗബ അവസാനിക്കുകയില്ല. ഹത്താ തത്ലുഉ അശ്ശംസു മിൻ മഗ്‌രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ. നോക്കൂ, നിങ്ങൾ ഹിജ്റയെ കുറിച്ച് ഈ റിസാലയുടെ തുടക്കത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഹിജ്റ എന്നാൽ അത് രണ്ട് ഇനമുണ്ട്. ഹിജ്റ രണ്ട് ഇനമുണ്ട്. ഒന്ന് ഹിജ്റത്തു ഖുലൂബ്, രണ്ട് ഹിജ്റത്തു അബ്ദാൻ. ഒന്ന് ഹിജ്റത്തു ഖുലൂബ്, ഹൃദയം കൊണ്ടുള്ള ഹിജ്റയാണ്. രണ്ടാമത്തേത് ശരീരം കൊണ്ടുള്ള ഹിജ്റയാണ്. അലിമാം ബൽഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റിസാലത്തു തബൂഖിയ എന്ന കിതാബിൽ മനോഹരമായി ഹൃദയം കൊണ്ടുള്ള ഹിജ്റ, അള്ളാഹുലേക്കും റസൂലിലേക്കുമുള്ള ഹിജ്റ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഹൃദയം കൊണ്ടുള്ള ഹിജ്റ എന്നത്? അത് ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. ഫർദ് ഐനാണത് ഓരോരുത്തർക്കും. അഥവാ അള്ളാഹു വിലക്കിയ വെറുക്കുന്ന കാര്യങ്ങളെ നീ വിടിയുക. ഹജർ എന്ന വാക്കാണ് ഹിജ്റ, അതിൽ നിന്നാണ് അത് ഹിജ്റയുടെ അടിസ്ഥാന പദങ്ങളിൽ പെട്ടത്. വെടിയുക, നീ ഒഴിവാക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, വൽ മുഹാജിറു മൻ ഹജറ മാ നഹ അല്ലാഹു അൻഹു. ആരാണ് മുഹാജിർ? ആരാണ് യഥാർത്ഥ ഹിജ്റ ചെയ്തവൻ? അള്ളാഹു വിലക്കിയത് വെടിഞ്ഞവനാണ്. അള്ളാഹു ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ഒഴിവാക്കിയവനാണ്. രണ്ടാമത്തെ ഹിജ്റ, അത് ശരീരം കൊണ്ടുള്ള ഹിജ്റയാണ്. അത് ഏറ്റവും വലിയ ഹിജ്റ, അഥവാ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പറഞ്ഞാൽ ആദ്യം ആ ഹിജ്റ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് ബലദു ഷിർക്കിൽ നിന്ന് ബലദുൽ ഇസ്ലാമിലേക്കുള്ള പലായനമാണ്, ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്കുള്ള പലായനമാണ്. ഇത് നിർബന്ധമാണ് രണ്ടു കൂട്ടർക്കൊഴികെ. ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്കുള്ള പലായനം വാജിബാണ്, നിർബന്ധമാണ് രണ്ടു കൂട്ടർക്കൊഴികെ. ഒന്നാമത്തെ ആൾ ആരാണ്? അതിന് കുദറത്തില്ലാത്ത ആൾ, അതിന് കഴിവില്ലാത്ത ആൾ, അതിന് അയാൾക്ക് സാധിക്കുന്നില്ല. സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് യാത്രാ വിഭവങ്ങളും മറ്റും ഇല്ല, അങ്ങോട്ടേക്കുള്ള വഴിയറിയില്ല പോലെയുള്ള, അല്ലെങ്കിൽ പോകാൻ സാധിക്കുന്നില്ല, തടയപ്പെട്ടിരിക്കുന്നു പോലെയുള്ള അവസ്ഥ. ഇന്നത്തെ കാലത്ത് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവിടെ അവർ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ, അതില്ലാതെ അങ്ങോട്ട് കയറാൻ സാധ്യമല്ല. ഇനി അങ്ങനെ കയറിയാൽ ജയിൽവാസമോ അല്ലെങ്കിൽ നാടുകടത്തലും ഒക്കെ അനുഭവിക്കേണ്ടി വരും. പോലെ ആധുനിക രാജ്യങ്ങൾ അവരുടെ നാട്ടിലേക്ക് പ്രവേശിക്കാൻ വെച്ചിട്ടുള്ള നിയമങ്ങളും മറ്റും, അത് ഒരാൾക്ക് തടസ്സമാണ് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോകാൻ. എങ്കിൽ അയാൾ അതിന് കഴിവില്ലാത്ത ആളാണ്, അയാൾക്കത് നിർബന്ധമില്ല. പണ്ഡിതന്മാർ ഇത് വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്, മനസ്സിലായില്ലേ? ആധുനിക കാലത്ത് അതിനുള്ള ഓരോ രാജ്യങ്ങൾ അതിന് വെച്ചിട്ടുള്ള നിബന്ധനകളും നിയമങ്ങളും, ഒരാൾക്കത് സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ആ ഹിജറ നിർബന്ധമില്ല. രണ്ടാമത്തെ ആൾ ആരാണ് ഹിജറ നിർബന്ധമില്ലാത്ത ആൾ? അയാൾക്ക് ഹിജറ പോകാൻ കഴിവുണ്ട്, പക്ഷേ അയാൾ ഷിർക്കിന്റെ നാട്ടിൽ ഇസ്ലാം വെളിവാക്കിക്കൊണ്ട് ദീനിന്റെ പ്രകടമായ ചിഹ്നങ്ങൾ പാലിച്ചുകൊണ്ട് നിർബന്ധ കാര്യങ്ങൾ പാലിച്ച് ജീവിക്കാൻ അയാൾക്ക് സാധിക്കുന്നു. അയാൾ ജീവിക്കുന്നത് ഷിർക്കിന്റെ നാട്ടിലാണ് എങ്കിൽ അയാൾക്കും അത് നിർബന്ധമില്ല. ഹിജറ എന്നത് അയാൾക്ക് നിർബന്ധമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ നാട്ടിൽ താമസിക്കുക, അവിടേക്ക് പോവുക എന്നത് മുസ്തഹബാണ്, പുണ്യകരമാണ്. അതാണ് ഇതിലെ പൊതുവായ വിധി. പൊതുവായ വിധി ഇതാണ്. ഇതാണ് ഹിജറ എന്ന് പറഞ്ഞാൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിന് താഴെ പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഹിജറയുടെ അത്ര വരാത്ത ഹിജറകൾ വേറെയുണ്ട്, അതിന്റെ അത്ര വലിപ്പമില്ലാത്ത ഹിജറകൾ. അതെ, അതാണ് അത്. അതിലൊന്ന് മഅസിയത്തുകളുടെ, അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന്റെ നാടുകളിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്ന നാടുകളിലേക്കുള്ള ഹിജറയാണ്. ആ മഅസിയത്തുകൾ ഏറ്റവും കൂടുതൽ ബിദഅത്താണ്. ബിദഅത്തുകളുടെ നാട്ടിൽ നിന്ന് സുന്നത്തിന്റെ നാട്ടിലേക്ക്, അതും അവിടെ ഹിജറയുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള സലഫുകളെ, മുൻഗാമികളെ, സഹാബത്തിനെ പോലുള്ളവരെ ചീത്ത വിളിക്കുന്ന, അവരെ തെറി പറയുന്ന നാട്ടിൽ നിന്ന് ഹിജറ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുണ്ട്. റാഫിദികളെ പോലെ, ഷിയകളെ പോലെയുള്ളവർ, അവരാൽ അവർ കൂടുതലുള്ള നാടുകൾ, അവിടെ നിന്ന് പോവുക എന്നത് അത് ഹിജറയാണ്, അതും ഹിജറാണ്, സുന്നത്തിന്റെ നാട്ടിലേക്ക് പോവുക. അതിൽ തിന്മയുള്ള നാട്ടിൽ നിന്ന് നല്ല നാട്ടിലേക്ക്, തിന്മകൾ കുറഞ്ഞ നാട്ടിലേക്ക് പോയി താമസിക്കുക, വൃത്തികേടുകളുള്ള നാട്ടിൽ നിന്ന് അതല്ലാത്ത നാട്ടിലേക്ക് പോവുക എന്ന ഹിജറ കൂടിയുണ്ട്. അങ്ങനെ ഒരു ഹിജറ കൂടിയുണ്ട്. മറ്റൊന്നെന്താണ്? ഭയപ്പാടുള്ള നാട്ടിൽ നിന്ന് നിർഭയത്വമുള്ള നാട്ടിലേക്ക് പോവുക, തന്റെ ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിൽ നിന്ന് നിർഭയത്വമുള്ള നാട്ടിലേക്ക് പോവുക എന്ന ഹിജറ കൂടിയുണ്ട്. മനസ്സിലായില്ലേ? അത് മുസ്ലിമീങ്ങളുടെ നാടായിക്കൊള്ളണം എന്നില്ല പല സന്ദർഭങ്ങളിൽ. അതിനുള്ള ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മക്കയിൽ നിന്ന് ഹബശയിലേക്ക്, അബ്സീനയിലേക്ക് പോയ ഹിജറ. അവരാദ്യം എവിടേക്കാണല്ലോ ഹിജറ പോയത്? അതും ഷിർക്കിന്റെ നാട്. പക്ഷെ അവിടെ എന്തുണ്ട്? അവിടെ പൊതുവെ സമാധാനമാണ്, നീതിയുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പോയി. ഇതുപോലെ മുസ്ലിമീങ്ങൾക്ക് ഏതെങ്കിലും ഷിർക്കിന്റെ, കുഫറിന്റെ നാട്ടിൽ നിർഭയത്വത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. അവർക്കാകട്ടെ ഇസ്ലാമിന്റെ, മുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക് പോകാനും സാധിക്കുന്നില്ല എങ്കിൽ നിർഭയത്വമുള്ള, ദീൻ പാലിക്കാൻ സാധിക്കുന്ന, ഇസ്ലാമിന്റേതല്ലാത്ത ഒരു നാട് കാണുകയാണ്, അവിടെ പോകാൻ സൗകര്യവുമുണ്ട് എങ്കിൽ അവിടേക്ക് പോകാം, കുഴപ്പമില്ല. എങ്കിൽ അവിടേക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് അതേക്കുറിച്ച് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്. ഭീകര കക്ഷികളും പിഴച്ച കക്ഷികളും അവരുടെ നാട്ടിലേക്ക് ഹിജറ വരാനും അങ്ങനെ കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ പലരും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദായിഷിലേക്ക്, ഐഎസിലേക്ക്. നമ്മൾ ഈ പറഞ്ഞ നിയമപ്രകാരം അത് ഹിജറ പോകേണ്ട സ്ഥലമല്ല, മറിച്ച് അവിടെ നിന്നാണ് ഹിജറ പോകേണ്ടത്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് പോകുക, കാരണം അത് മുബ്തദികളുടെ, കൊടിയ ബിദഅത്തുകാരുടെ പ്രദേശമാണ്. ഖവാരിജുകൾ അവരെക്കാൾ അടുത്ത ബിദഅത്ത് എന്തുണ്ട്? കാഫറുകളാണ് അവർ എന്നുവരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ദാഇഷ് പോലെ, ഐ എസ് പോലെയുള്ള ഭീകര സംഘങ്ങൾ അവരിലേക്ക് ഹിജറ ആളുകളെ ക്ഷണിച്ചിരുന്നു. പലരും പല വിവരദോഷികൾ അങ്ങോട്ട് പോയി പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ നാം ഈ പറഞ്ഞ നിയമപ്രകാരം അത് ഹിജറ പോകേണ്ട പ്രദേശമല്ല, മറിച്ച് അവിടെ നിന്നാണ് മുസ്ലിമീങ്ങൾ ഹിജറ പോകേണ്ടത്. കാരണം അത്രയും കടുത്ത ബിദ്അത്തിന്റെ അതുപോലെ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളുടെ ആളുകളാണ് അവർ. നമുക്ക് നിങ്ങൾ ഇതാണ് നമുക്ക് ചുരുക്കി ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഷെയ്ഖ് റഹിമഹുള്ള വീണ്ടും തുടരുന്നു, ഫലമ്മ ഇസ്തഖറ ഫിൽ മദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അങ്ങനെ താമസമാക്കിയപ്പോൾ, ഉമിറ ബി ബഖിയത്തി ശറായിഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ബാക്കിയുള്ള നിയമങ്ങൾ കൽപ്പിക്കപ്പെട്ടു. مثل الزكاه والصوم والحج والاذان والجهاد والامر بالمعروف والنهي عن المنكر وغير ذلك من شرائع الاسلام. ഇതുപോലെ സകാത്ത്, നോമ്പ്, ഹജ്ജ്, അദാൻ വാങ്ങ്, ജിഹാദ് യുദ്ധം, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതുപോലെ വഗൈറു ദാലിക മിൻ ശറായിഇൽ ഇസ്ലാം, ബാക്കിയുള്ള നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ബാക്കിയുള്ള ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, ഇതെല്ലാം മദീന ഹിജറയ്ക്ക് ശേഷമാണ് കൽപ്പിക്കപ്പെട്ടത്. മദീനയിലായിരിക്കെ മുസ്ലിം ഉമ്മത്താണ്, അവിടെയുള്ളവരാണ് കൽപ്പിക്കപ്പെട്ടത്. അഖദ അലാ ഹാദാ അശറ സിനീൻ, 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജനങ്ങളെ പഠിപ്പിച്ചു. വബഅദഹാ, അതിനുശേഷം, തൂഫിയ സലാത്തുല്ലാഹി വസലാമുഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതായി, വദീനുഹു ബാഖിൻ, അവിടുത്തെ ദീൻ അത് ബാക്കിയാണ്, അത് നിലനിൽക്കുന്നു ഖിയാമത്ത് നാൾ വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും എല്ലാം തൗഹീദ് പറഞ്ഞിട്ടുണ്ട്. തൗഹീദാണ് ഏറ്റവും മുന്തിയ പ്രാധാന്യം. എന്നാൽ അതോടൊപ്പം നബിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീൻ പൂർത്തിയാക്കി. 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അത് വലിയ മുസീബത്താണ് ഈ ഉമ്മത്തിന്. അതിനോളം വലിയൊരു മുസീബത്ത് ഇനി ബാധിക്കാനില്ല. എത്രത്തോളം എന്നാൽ, ഏതെങ്കിലും ഒരു മുസീബത്ത് നമുക്ക് ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫലിയസ്കുർ മുസീബത്തഹു ബി, ഞാൻ വഫാത്തായതുകൊണ്ട് അവനുണ്ടായ നഷ്ടം അവൻ ഓർക്കട്ടെ എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നതിനേക്കാൾ വലിയൊരു മുസീബത്തിന് നമുക്ക് വരാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹാദാ ദീനു, ഇദാ നബിയുടെ ദീൻ, ലാ ഖൈറ ഇല്ലാ ദല്ല ഉമ്മത്ത് അലൈഹി, ഒരു ഖൈറും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അത് പഠിപ്പിച്ചിട്ടല്ലാതെ, നബി പഠിപ്പിക്കാതെ ഒരു ഖൈറും ഇല്ല. വലാ ശർറ ഇല്ലാ ഹദ്ദറഹ മിൻ, ഒരു ഷർറും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ജനങ്ങളെ താക്കീത് നൽകിയിട്ടല്ലാതെ. والخير الذي دلها عليه رسول الله صلى الله عليه وسلم നമുക്ക് പഠിപ്പിച്ചു തന്ന ഖൈറാണ് التوحيد. توحيد എന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. وجميع ما يحبه الله ويرضاه, അല്ലാഹു ഇഷ്ടപ്പെടുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. والشر الذي حذرها منه الشرك, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീദ് ചെയ്ത ഷർറ ഏതാണ്? അതിൽ ഏറ്റവും ആദ്യത്തത്, ഏറ്റവും ഗൗരവപ്പെട്ടത് ഷിർക്ക്. ഷിർക്കാണ്, അല്ലാഹുൽ പങ്കുചേർക്കലാണ്, അവനോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു തേടലാണ്, ആരാധിക്കലാണ്. വജമീഉ മാ യക്റഹുഹു അല്ലാഹു വയബാ, അല്ലാഹു വെറുക്കുന്ന, അവന്റെ അംഗീകാരമില്ലാത്ത, അവൻ നിരാകരിച്ചിട്ടുള്ള ബാക്കിയെല്ലാം, ബഅസഹുല്ലാഹു ഇലാ നാസി കാഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അല്ലാഹു മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിച്ചിരിക്കുന്നു. നബിയുടെ നിയോഗത്തോടെ ആളുകൾ രണ്ടായി വേർപിരിഞ്ഞു. ഒന്ന്, ആ നബിയിൽ വിശ്വസിച്ചവർ, വിശ്വസിക്കാത്തവർ. ആ നബിയിൽ വിശ്വസിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ അംഗീകരിച്ചവരാണ് സ്വർഗത്തിൽ, അവരാണ് മുഅ്മിനുകൾ. അല്ലാത്തവർ കാഫിറുകളാണ്, അവർ നരകത്തിലായിരിക്കുമല്ലോ. അയ്യാദു ബില്ലാഹ്. وافترض طاعته على جميع الثقلين الجن والانس, محمد نبي صلى الله عليه وسلم يعني شركك എന്നത് അല്ലാഹു നിർബന്ധമാക്കി. ثقلان അരണ ثقلان എന്ന രണ്ട് ഭാരിച്ച സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ജിന്നുകളും ഇൻസുകളും. മനുഷ്യർക്ക് മേലും ജിന്നുകൾക്ക് മേലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത് അല്ലാഹു നിർബന്ധമാക്കി. والدليل قوله تعالى, അതിനുള്ള തെളിവ് ഇതാ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ്. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. യാ അയ്യുഹന്നാസ് മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ റസൂലാണ്. ജമീഅ നിങ്ങൾ മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാണ്. ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. വഅക്മലല്ലാഹു ബിഹിദ്ദീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു ഈ ദീൻ പൂർത്തിയാക്കി. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് എന്താ? ദീൻ പൂർത്തിയായി എന്നതിന് ഖുർആനിലെ തെളിവ് ഏതാ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കും, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കും. വറദീതു ലക്കും ഇസ്ലാമ ദീന, ഇസ്ലാം നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. പൂർത്തിയായ ഒരു സംഗതിയിൽ ഇനി ഒന്നും കടത്താൻ പാടില്ല. കമാലാണ്, കമാലിലെത്തിക്കഴിഞ്ഞാൽ ഇനി ഒന്നും അതിലേക്ക് കടത്താൻ പാടില്ല, ഒന്നും അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതുമില്ല. ഈ ആയത്ത് യഹൂദി അമറിന്റെ മജ്ലിസിൽ വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ കിതാബിൽ ഒരു ആയത്തുണ്ട്, അത് ഞങ്ങൾ യഹൂദികൾക്കായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ആ ദിവസം ഞങ്ങൾ ഒരു ഈദാക്കുമായിരുന്നു. ഉമർ പറഞ്ഞു, ആ ഇറങ്ങിയ ദിവസം എനിക്കറിയാം, അറഫാ ദിനത്തിലാണ്, വെള്ളിയാഴ്ചയാണ്. രണ്ട് നിലക്കും അത് മുസ്ലിമീങ്ങൾക്ക് ഈദാണ്. വർഷാവർഷം മുസ്ലിമീങ്ങൾ പ്രത്യേകത കൽപ്പിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് അറഫ. ആഴ്ചയിലെ ഈദാണ് എന്ത്? എന്ത്? യൗമുൽ ജുമാ അല്ലേ? അതുകൊണ്ടാണ് ജുമാക്ക് മാത്രം, യൗമുൽ ജുമായിൽ മാത്രമായിട്ട് നോമ്പെടുക്കാൻ പാടില്ലാത്തത്. അപ്പുറത്തും ഇപ്പുറത്തും ഒരു ദിവസം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കാം. അതേസമയം രണ്ട് പെരുന്നാൾ അത് ഇതിനേക്കാൾ, വർഷത്തിൽ വരുന്ന പെരുന്നാളാ, അതിനേക്കാൾ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ രണ്ട് പെരുന്നാൾ അപ്പുറപ്പുറം നോമ്പെടുത്താലും എടുക്കാൻ പാടില്ല. ബലിപെരുന്നാളിനും അതുപോലെ നോമ്പിന്റെ ഈദുൽ ഫിത്തറിനും ഇപ്പുറത്തും അപ്പുറത്തും നോമ്പെടുത്തു, അതുകൊണ്ട് അന്ന് നോമ്പെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഹറാമാണ്. അതേസമയം യൗമുൽ ജുമാഅയിൽ നോമ്പെടുക്കാൻ പാടില്ല, അന്ന് മാത്രമായി. അതേസമയം വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ കൂടെ നോമ്പെടുത്താൽ കുഴപ്പമില്ല, വെള്ളിയാഴ്ച നോമ്പെടുക്കാം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഈ ദീൻ പൂർത്തിയാക്കി കൊടുത്തിരിക്കുന്നു. അങ്ങനെ പൂർത്തിയാക്കിയിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏറ്റെടുത്തത്, അല്ലാഹു അവിടുത്തെ മരണം നിശ്ചയിച്ചത്. വദ്ദലീലു അലാ മൗതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗത്തിനുള്ള, അവിടുന്ന് വഫാത്തായിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് അല്ലാഹുവിന്റെ ഈ ആയത്ത്. ഇന്നക മയ്യിതു വ ഇന്നഹും മയ്യിതൂൻ, ഓ നബിയെ താങ്കൾ മരണപ്പെടുന്നതാണ്, വ ഇന്നഹും മയ്യിതൂൻ അവരും മരണപ്പെടുന്നതാണ്. ثم انكم يوم القيامه عند ربكم تختصمون, പിന്നീട് ഖിയാമത്ത് നാളിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അരികിൽ തർക്കിക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്, നബി വഫാത്തായിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ പറയുന്നത് ഗൗരവപ്പെട്ട വാക്കാണ്. ചില പിടച്ച കക്ഷികൾക്ക് അങ്ങനെ വാദമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എന്ന്. യാ സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവൻ അതിലൂടെ സഹാബത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ മുഴുവൻ അവരെ കാഫറാക്കുകയാണ് എന്നാണ്. കാരണം ജീവനോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ മണ്ണ് വാരിയിടുക, ഒരാൾ നബിയുടെ തലയിൽ മണ്ണ് വാരിയിട്ടു, അത് മാത്രമേ ഒരാൾ ഇസ്ലാമിന് പുറത്തേക്ക് പോവാൻ, ഇസ്ലാമിന് ദൂരം പുറത്തേക്ക് പോകാൻ അത് ധാരാളമാണ്. അതോടെ അവൻ ഇസ്ലാമിന് പുറത്തായി, നബിയെ ദ്രോഹിക്കുക എന്നത് കുഫറാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഒരാൾ ദ്രോഹിച്ചാൽ അവൻ ഇസ്ലാമിന് അതോടെ പുറത്തു പോയി, ഈ രൂപത്തിൽ കരുതി കൂട്ടി ദ്രോഹിച്ചാൽ, അപമാനിക്കുന്ന ദ്രോഹം ദ്രോഹിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായിട്ടില്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിനുമേൽ എങ്ങനെയാണ് സഹാബത്ത് മണ്ണുകോരിയിടുക? കുഫറാകും അത്. ഈ ഉമ്മത്ത് മുഴുവൻ ഇക്കാലം അത്രയും അത് അംഗീകരിച്ചു, ആ പ്രവർത്തനം സഹാബത്തിനെ എതിർത്തിട്ടില്ല, കുഫറിനെ അംഗീകരിക്കലും കുഫറാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. وما محمد الا رسول قد خلت من قبله الرسل فان مات او قتل انقلبتم على اعقابكم. ابو بكر الصديق رضي الله عنه نبي صلى الله عليه وسلم فاتاي بي ആയതാണ് ഓതിയത്. ആളുകൾ അത് ആദ്യമായി കേൾക്കുന്നതുപോലെ ആയത്ത് ഉൾക്കൊണ്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുൻകഴിഞ്ഞ റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിലൊരു റസൂൽ മാത്രമാണ്. അവിടത്തേക്ക് മുമ്പ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ വന്ന വഴിക്ക് തിരിച്ചു പോവുകയാണോ കുഫറിലേക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. സഹീഹ് ബുഖാരി നമുക്ക് കാണാം. ബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കവേ പറഞ്ഞു, ആരെങ്കിലും ആരാധിച്ചിരുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്, നബീദ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, ആരെങ്കിലും ആരാധിച്ചിരുന്നത് അള്ളാഹുനെ ആണെങ്കിൽ അള്ളാഹു ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരിക്കാത്തവനാണ്. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എത്ര മനോഹരമായിട്ടാണ് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ചുരുങ്ങിയ രൂപത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഇതാണ് നബിയെ കുറിച്ച് നാം മനസ്സിലാക്കാനുള്ളത്. ഇത് ഈ റിസാലയിൽ അവസാന ഭാഗത്ത് ഇതിനോട് അനുബന്ധമായി ചില കാര്യങ്ങളാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. വന്നാസു ഇദാ മാതു യുബഅസൂൻ, ജനങ്ങൾ മരണപ്പെട്ടാൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹുവിന്റെ ഈ ആയത്താണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. മിൻഹാ ഖലഖനാകും, അതിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. ഏതിൽ നിന്ന്? ഏതിൽ നിന്നാണ് മനുഷ്യൻ? ഏതിൽ നിന്നാണ് പഠിച്ചത്? മണ്ണിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്ന്, ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന്, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ആ രൂപത്തിലുള്ള കളിമണ്ണിൽ നിന്ന്. വഫീഹാ നുഈദുകും, അതിലേക്ക് തന്നെ നാം നിങ്ങളെ തിരിച്ചു മടക്കും. വമിൻഹാ നുഖ്രിജുകും, അതിൽ നിന്ന് തന്നെ നാം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. താറത്തൻ ഉഖ്ര, മറ്റൊരു തവണ കൂടി. ഇത് ഖുർആനിലെ തെളിവാണ് മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കും എന്നതിൽ. മുസ്ലിമീങ്ങൾക്ക് ധാരാളമാണ്, കാരണം ഖുർആനിലെ ബാക്കി വിവരങ്ങൾ മുഴുവൻ സത്യമാണ്, അതിലൊരു ഖബർ പോലും തെറ്റില്ല. പിന്നെങ്ങനെ ഇത് തെറ്റാവും? ഇത് ശരിയാണ്. വഖൗലുഹു തആല, അതുപോലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിന്റെ വാക്ക് അതിന് തെളിവാണ്. വല്ലാഹു അംബതകും മിനൽ അർദി നബാത, അള്ളാഹു ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചിരിക്കുന്നു. സുമ്മ യുഈദുകും ഫീഹ, പിന്നീട് അവൻ അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കും. വയുഖ്രിജുകും ഇഖ്റാജ, പിന്നീട് ഒരു പുറത്തെടുക്കൽ നിങ്ങൾ അവൻ അതിൽ നിന്ന് പുറത്തെടുക്കും. ഇത് നോക്കൂ, ബഅസിനുള്ള മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് തെളിവാണ്, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നതിനുള്ള തെളിവാണ്. നോക്കൂ നിങ്ങൾ, ഈ ലോകം ഇവിടെയുള്ള നന്മകളും തിന്മകളുമോടെ, ഇവിടെയുള്ള നന്മകൾ സഹിതം തിന്മകൾ സഹിതം ഒടുങ്ങുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഒരിക്കലും ഹക്കീമായ അലീമായ റബ്ബിന് യോജിച്ചതല്ല. അത് ബുദ്ധിശൂന്യമായ പ്രവർത്തനമാണ്. അള്ളാഹു അങ്ങനെ ആക്കുകയില്ല, മറിച്ച് വീണ്ടും നമ്മെ ജീവിപ്പിക്കും. അള്ളാഹു അവന്റെ കിതാബിലൂടെ പറഞ്ഞിരിക്കുന്നു, മുഴുവൻ നബിമാരും അത് പറഞ്ഞിരിക്കുന്നു. നബിമാരുടെ ശത്രുക്കൾ മുശ്രിക്കുകൾ തൗഹീദ് നിഷേധിച്ചതുപോലെ, നോക്കൂ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഖുർആനുകൾ എടുത്തു നോക്കൂ, നബിമാരുടെ അനുയായികൾ തൗഹീദ് നിഷേധിച്ചതുപോലെ, ഷിർക്കിൽ അകപ്പെട്ടതുപോലെ, അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പിഴവെന്താണ്? ഖുർആനിൽ ആവർത്തിച്ച് കാണുന്നത് പരലോകത്ത് നിഷേധിച്ചതാണ്, മരണശേഷമുള്ള ജീവിതം നിഷേധിച്ചതാണ്. നോക്കൂ, അള്ളാഹു അതിന് പറഞ്ഞിട്ടുള്ള തെളിവുകൾ പല ഇനമാണ്. അതിലൊന്ന്, പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹു നമ്മെ ആദ്യം പഠിച്ചു എന്നതാണ്. ആദ്യം പഠിച്ചവന് രണ്ടാമത് സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസമില്ല. ആദ്യം ആരതിനെ മുളപ്പിച്ചുവോ വളർത്തിയോ അവനാണ് രണ്ടാമതും ജീവിപ്പിക്കുക. അവനത് യാതൊരു പ്രയാസവുമില്ല, അതൊരു തെളിവാണ്. ആദ്യം പഠിച്ചവന് രണ്ടാമത് സൃഷ്ടിക്കാൻ തെളിവില്ല, രണ്ടാമത് അതിനെ കൊണ്ടുവരാൻ തെളിവ് പ്രയാസമില്ല. ആദ്യം പഠിച്ചവന് രണ്ടാമത് കൊണ്ടുവരാൻ യാതൊരു പ്രയാസവുമില്ല. ഒരു വസ്തു ആദ്യം നിർമ്മിക്കാനാണോ കൂടുതൽ പ്രയാസം, അല്ല രണ്ടാമത് അത് നോക്കി ഉണ്ടാക്കാനാണോ? സംശയമില്ല, ആദ്യം ഉണ്ടാക്കാനാണ്. അള്ളാഹുവിന് ഇതൊന്നും പ്രയാസമില്ലാത്തതാണ്. രണ്ടാമത്തെ തെളിവ് ശ്രദ്ധിക്കുക, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു. അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമ, നിങ്ങളെ സൃഷ്ടി നിങ്ങളാണോ സൃഷ്ടിപ്പിൽ ഏറ്റവും ശക്തമായ പടപ്പ് നിങ്ങളാണോ? അത്ര ബലിഷ്ഠമായ ആകാശമാണ്, വിശാലമായ ആകാശവും ഭൂമിയും. ഇത് പടച്ച റബ്ബിന് മനുഷ്യരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്തു പ്രയാസം? മൂന്നാമത്തെ തെളിവ് ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട മൂന്നാമത്തെ തെളിവ് എന്താ? വരണ്ടുടങ്ങിയ ഭൂമി, അത് മഴ പെയ്താൽ അതാ അതിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നു. അതിന് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അള്ളാഹു അതിന് ജീവൻ നൽകുന്നു. ഇതുപോലെ അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. നോക്കൂ, അള്ളാഹു ആദ്യം പടച്ചു എന്നത് തെളിവാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ തെളിവാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നത്, നിസാരമായി ഈ പടപ്പുകളെ വീണ്ടും കൊണ്ടുവരാൻ ആ സൃഷ്ടിച്ച റബ്ബിന് യാതൊരു പ്രയാസമില്ല. മൂന്നാമത്തെ എന്താ? മഴ കൊണ്ട് അള്ളാഹു നിർജീവമായ ഭൂമിയെ ജീവിപ്പിച്ചു എന്നത്. ഇനി നോക്കൂ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവാണ്, ഈ ലോകത്ത് തന്നെ പരലോകം വരുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് പലരെയും അള്ളാഹു മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ധാരാളം പേര്. സൂറത്തുൽ ബഖറയിൽ മാത്രം നിങ്ങൾക്ക് അഞ്ച് കഥ കാണാം. അഞ്ച് കഥകൾ സൂറത്തുൽ ബഖറയിൽ മാത്രം. ഏതൊക്കെയത്? ബനു ഇസ്രായീലിൽ ഉള്ള കഥ ഒന്നാണ്. എന്താണത്? വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? ലൻ നുഅ്മിന ലക ഹത്താ നറ അല്ലാഹ ജഹറ, അള്ളാഹുവിനെ നേർക്കു നേരെ കാണുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. എന്താ സംഭവിച്ചത്? ഫഖദത്കും സായഖതു അൻതും തൻദുറൂൻ. ബാക്കി എന്താ? ثم بعثناكم من بعد موتكم, നിങ്ങളുടെ മരണത്തിന് ശേഷം നാം നിങ്ങളെ വീണ്ടും ജീവിപ്പിച്ചു. മരിപ്പിച്ചതിന് ശേഷം അള്ളാഹു ജീവിപ്പിച്ചു. ഒന്നിതാ സൂറത്തുൽ ബഖറയിൽ തന്നെ രണ്ടാമത് മരിച്ചവരെ ജീവിപ്പിച്ച വേറൊരു സംഭവമുണ്ട്. ഏതാണ്? ഫഖുൽ നബ്രിബൂഹു ബിബഅദിഹ കദാലിക യുഹീ അല്ലാഹുൽ മൗത. അല്ലെ, ബനു ഇസ്രായീൽ ഒരു കൊലപാതകം നടന്നു, ഒരാൾ മരിച്ചു, അതിനുവേണ്ടിയാണ് പശുവിനെ അറുക്കാൻ പറഞ്ഞത്. കൊലപാതകയെ കണ്ടുപിടിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതാണ്. പശുവിനർത്ഥം അതിന്റെ ഭാഗം കൊണ്ട് മരിച്ച ആളെ അടിക്കുക. അടിച്ചപ്പോ എന്താ? ആൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇതാ ഇന്ന ആളാണ് എന്നെ കൊന്നത്. വീണ്ടും അയാൾ അള്ളാഹു മരിപ്പിച്ചു. രണ്ടാമത്തെ സംഭവം അതാ. മൂന്നാമത്തെ ഏതാ? അലം തറ ഇലൽ മലഇ, അലം തറ ഇലൽ ലദീന ഖറജൂ മിൻ ബുയൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗത്ത് ഫഖാല ലഹും അല്ലാഹു മൂതു സുമ്മ അഹ്യാഹു. മരണത്തെ പേടിച്ച്, പകർച്ചവ്യാധി പേടിച്ച് തങ്ങളുടെ നാട്ടിൽ നിന്ന് കൂട്ടം കൂട്ടമായി പുറപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹു അവരെ മരിപ്പിച്ചു, എന്നിട്ടോ വീണ്ടും ജീവിപ്പിച്ചു. അള്ളാഹു അവരെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു. അല്ലെ? നാലാമത്തെ കഥ ഏതാ? ഒരാൾ അതാ ഒരു നാട്ടിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. നശിപ്പിക്കപ്പെട്ട, നശിച്ചു പോയൊരു നാട്. അയാൾ ചോദിച്ചു, അന്നാ യുഹീ ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹ, ഇതിനെങ്ങനെയാണ് അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുക? ഫഅമാതഹു അല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസ, ആളെ അള്ളാഹു മരിപ്പിച്ചു നൂറ് വർഷത്തിന് ശേഷം വീണ്ടും ജീവിപ്പിച്ചു. അല്ലേ? എന്നിട്ട് ചോദിച്ചു, എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ട്? ഒരു ദിവസം. അല്ല, നീ നൂറ് വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം അവിടെ ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല ഭക്ഷണത്തിന്. അദ്ദേഹത്തിന്റെ ഒരു കഴുതയുണ്ടായിരുന്നു, അത് ചത്തുപോയിട്ടുണ്ട്. അതിന്റെ എല്ലും മാംസം നഷ്ടപ്പെട്ട് എല്ലുകൾ മാത്രമായിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, അതിനെ നോക്കുക. എന്നിട്ട് അതിനെ അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് അള്ളാഹു അതിനെ ജീവിപ്പിച്ചു എന്നാൽ എല്ലുകളിൽ മാംസം കൂടി അത് പൂർവ്വസ്ഥിതിയിലായി കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത അഞ്ചാമത്തെ സംഭവം ഏതാ? ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത്, അത് കാണിച്ചു കൊടുക്കാൻ നാല് പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിനറുത്ത് ആ മാംസം പരസ്പരം കൂട്ടിക്കലർത്തി പല പർവ്വതങ്ങളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അതിനെ വിളിക്കാൻ പറഞ്ഞു, ثُمَّ دَعُهُنَّ يَأْتِينَكَ سَعْيًا, അതിനെ വിളിക്കുക, അതെല്ലാം ഓടി വരും നിന്റെ അരികിലേക്ക്. പക്ഷികൾ ഓരോന്നും വന്നു എന്നാണ്. നിങ്ങൾ ആ ആയത്തിന്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ ഇതിലും അധികം അത്ഭുതങ്ങൾ ആ കഥയുമായി ബന്ധപ്പെട്ട് കാണാം. അത് സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അഞ്ച് സംഭവങ്ങൾ നമുക്ക് സൂറത്തുൽ ബഖറയിൽ മാത്രം കാണാം. അതിൽ മനുഷ്യരെ ജീവിപ്പിച്ചതുണ്ട് അല്ലേ, മൃഗങ്ങളെ ജീവിപ്പിച്ചതുണ്ട്, പക്ഷികളെ ജീവിപ്പിച്ചതുണ്ട്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. റബ്ബിന് യാതൊരു പ്രയാസവുമില്ല. മണ്ണോട് മണ്ണ് ചേർന്ന് അലിഞ്ഞു പോയാൽ അള്ളാഹു കൊണ്ടുവരും. പൊടിച്ചു മാറ്റി പകുതി കടലിലും പകുതി കരയിലും വിതറിയ ഒരാളെ അള്ളാഹു കൊണ്ടുവരുന്ന കഥയുണ്ട് ഹദീസുകളിൽ. കടലിനോട് അള്ളാഹു കൽപ്പിക്കും, കരയോട് അള്ളാഹു കൽപ്പിക്കും, അവനെ അള്ളാഹു പൂർവ്വസ്ഥിതിയിലാക്കും. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നോക്കൂ നിങ്ങൾ, അതിനുശേഷം അള്ളാഹു ആളുകളെ ബഅസിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം മുഹാസബൂൻ, അവർ വിചാരണക്ക് വിധേയരാകുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അതിനുള്ള തെളിവാണ് ഖുർആനിലെ ഈ ആയത്ത്, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലിയജ്സിയ അല്ലദീന അസാഉ ബിമാ അമിലു ويجزي الذين احسنوا بالحسنى. അള്ളാഹുവിന്റേതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. തിന്മ പ്രവർത്തിച്ചവർക്ക് അവർ പ്രവർത്തിച്ച പ്രതിഫലം നൽകാൻ, വയജിയൽ ലദീന അഹ്സനു ബിൽ ഹുസ്ന, ഏറ്റവും നല്ലത് നല്ലത് പ്രവർത്തിച്ചവർക്ക് ബിൽ ഹുസ്ന ഏറ്റവും നല്ല പ്രതിഫലം. അൽ ഹുസ്ന എന്നാൽ സ്വർഗമാണ്, അത് അള്ളാഹു പ്രതിഫലം നൽകാൻ. അപ്പോൾ ബഅസിനു ശേഷം, പുനരുദ്ധാനത്തിന് ശേഷം വിചാരണയുണ്ട്, അതിനുശേഷം രക്ഷാശിക്ഷകളുണ്ട്. വമൻ കദബിൽ ബഅസി കഫർ, ആരാണോ ഇതിനെ നിഷേധിച്ചത്, ബഅസിനെ പുനരുദ്ധാനത്തെ നിഷേധിച്ചത്, അവൻ കാഫറാൻ. والدليل قوله تعالى تلو الله عند آية زعم الذين كفروا ألا يبعثوا كافر قل جل بيشو أور ويرتر نيل بيك بدغي الله قل بريو نبي بلا وربي ألا إن رب ذن ستيم لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير نيغل ويرتر نيل بيك بدغي تنجي അതിനുശേഷം നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് അള്ളാഹു നിങ്ങളെ വിവരം അറിയിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് വിവരം അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. ദാലിക അല്ലാഹു യസീർ, അത് അള്ളാഹുവിനോടൊപ്പമാണ്. നോക്കൂ, നിങ്ങൾ നബിയോട് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ കൽപ്പിച്ചത് ഖുർആനിൽ മൂന്നേ മൂന്ന് ഇടത്താണ്, മൂന്നും പരലോകത്തിന്റെ കാര്യത്തിൽ. ജഅമൽ ലദീന കഫറു അല്ല യുബഅസു ഖുൽ ബലാ വറബ്ബി അവിടെ. അതുപോലെ സൂറത്തു സബയിൽ നമുക്ക് കാണാം, وقال الذين كفروا لا تأتين الساعة قل بلى وربي لتأتينكم عالم الغيب അവിടെ സത്യം ചെയ്തു പറയാൻ കൽപ്പിച്ചു. അതുപോലെ മറ്റൊരു ആയത്തിൽ ഇത് സത്യമാണോ ഇത് ഹഖാണോ, ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ്, അതെ എന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറയാൻ, റബ്ബിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാൻ അള്ളാഹു നബിയോട് കൽപ്പിക്കുന്ന മൂന്ന് ആയത്തുകളാണ് ഖുർആനിൽ ഉള്ളത്. മൂന്നും ഏത് കാര്യത്തിലാണ്, പരലോകം സത്യമാണ് എന്ന കാര്യത്തിലാണ്. അതിനെ നിഷേധിച്ചവൻ കാഫറാണ്, പകുതി നിഷേധിച്ചാൽ. അങ്ങനെ നിഷേധിച്ചവരുണ്ട്. പരലോകത്ത് റൂഹ് മാത്രമാണ് ഉയർത്തെ നേൽപ്പിക്കപ്പെടുക, പിന്നെന്തില്ല, ജസദില്ല, ശരീരത്തെ എഴുന്നേൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അവൻ ഇസ്ലാമിന് പുറത്തു പോകും, കാഫറാണ്. മറിച്ച് ശരീരത്തെയും റൂഹിനെയുമാണ്, രണ്ടിനെയുമാണ് അള്ളാഹു നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക. കാരണം രണ്ടുമാണ് ഈ ലോകത്ത് അമൽ ചെയ്തത്, ഇവിടുത്തെ സുഖവും ഇവിടെ ഇവിടെ നന്മ പ്രവർത്തിച്ചതും തിന്മ പ്രവർത്തിച്ചതും. മനുഷ്യന്റെ ശരീരം മാത്രമല്ല, റൂഹ് മാത്രവുമല്ല, മറിച്ച് റൂഹും ജസദും കൂടിയതാണ്. അതുകൊണ്ട് രണ്ടിനുമുള്ളതാണ് പ്രതിഫലം. ഇനി നോക്കൂ, വഅർസലല്ലാഹു ജമീഅർ റുസുലി മുബശ്ശിരീന വമുൻദിരീൻ, അള്ളാഹു മുഴുവൻ റസൂലുകളെയും നിയോഗിച്ചു സന്തോഷവാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും തക്കീദ് നൽകുന്നവരായിക്കൊണ്ടും. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് ഖുർആനിൽ ആയത്താണ്, ഈ ആയത്താണ്. റസൂലൻ മുബശ്ശിരീന വമുൻദിരീന ലഅല്ല യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജതും ബഅദ അർറുസുൽ. റസൂലൻ, അല്ലാഹു റസൂലുകളെ നിയോഗിച്ചു, എങ്ങനെയുള്ളവരാണ് അവർ, മുബശ്ശിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ്, അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക്, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക്. വമുൻദിരീൻ, താക്കീദ് നൽകുന്നവരാണ്. ലഅല്ല യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജതും ബഅദ അർറുസുൽ, റസൂലുകൾ നിയോഗിക്കപ്പെട്ടതിനു ശേഷം അള്ളാഹുവിനെതിരിൽ ജനങ്ങൾക്ക് യാതൊരു തെളിവും ഇല്ലാതിരിക്കാൻ, ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് ജനങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. അവരിലേക്ക് അള്ളാഹു റസൂലുകൾ നിയോഗിച്ചാൽ, റസൂലുകളുടെ സന്ദേശം അവർക്ക് വന്നു കിട്ടിയാൽ, പിന്നെ ആ ഒഴിവ് കഴിവിന് യാതൊരു സ്ഥാനവുമില്ല, അത് പരിഗണിക്കപ്പെടുകയില്ല. وآخرهم محمد صلى الله عليه وسلم അവരിൽ ആദ്യത്തെ റസൂൽ നൂഹാൻ, അഥവാ നിഷേധികളായ ഒരു കൗമിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ റസൂൽ നൂഹ അലൈഹി സലാം. ആദം അലൈഹി സലാം അവിടുത്തെ സന്താനങ്ങളിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സലാം ആണ് അവസാനത്തെ റസൂൽ. വഹുവ ഖാതമുൻ നബിയ്യീൻ, അവിടുന്ന് അന്തിമ പ്രവാചകരാണ്. വദ്ദലീലു അലാ അന്ന അവ്വലഹും നൂഹ് ഖൗലുഹു തആല, നൂഹ നബി, നൂഹ അലൈഹി സലാം ആണ് ഒന്നാമത്തെ നബി എന്നതിനുള്ള തെളിവ്. നോക്കൂ ഖുർആനിൽ ഈ ആയത്താണ്, ഇന്ന ഔഹൈന ഇലൈക കമാ ഔഹൈന ഇലാ നൂഹിൻ വന്നബീന മിൻ ബഅദി. ഓ നബിയെ, താങ്കൾക്ക് നാം വഹി നൽകിയിരിക്കുന്നു, നൂഹിന് നാം വഹി നൽകിയതുപോലെ ശേഷമുള്ള നബിമാർക്കും. നൂഹ നബിക്ക് ശേഷമാണ് ബാക്കിയുള്ള സകല നബിമാരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് നൂഹ നബിയെ അൽ അബു സാനി എന്ന് പറയും, രണ്ടാമത്തെ പിതാവാണ് ആദം അലൈഹിസ്സലാമിന് ശേഷം. കാരണം ബാക്കി ജനങ്ങളെല്ലാം, പിന്നീട് അവശേഷിച്ചവരെല്ലാം നൂഹ് അലൈഹി സ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അള്ളാഹു നൂഹി നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ റസൂലുകളെ നിയോഗിച്ച എല്ലാ ഉമ്മത്തുകളും യഅമുറുഹും ബിഇബാദത്തില്ലാഹി വഹ്ദഹു വയൻഹാഹും അൻ ഇബാദത്തി ത്വാഗൂത്ത്. അവരോട് എന്താണ് അള്ളാഹു കൽപ്പിച്ചത്, അവന്റെ റസൂലുകൾ കൽപ്പിച്ചത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. വയൻഹാഹും അൻ ഇബാദത്തി ത്വാഗൂത്ത്, ത്വാഗൂത്തുകളെ ഇബാദത്ത് ചെയ്യുന്നത് അതിനെ അത് വെടിയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ കൽപ്പിച്ചുകൊണ്ട് താഗൂത്തിന് ഇബാദത്ത് ചെയ്യുന്നത് വിലക്കിക്കൊണ്ടാണ് മുഴുവൻ നബിമാരും വന്നത്. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് നോക്കൂ ഖുർആനിലെ ഈ ആയത്താണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇബ്ദുല്ലാഹ് വജ്തനിബു ത്വാഗൂത്ത്. ഓരോ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ നിയോഗിച്ചു അൻ ഇബ്ദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ. വജ്തനിബു ത്വാഗൂത്ത്, താഗൂത്തിനെ ഒഴിവാക്കണം എന്ന് പറയാൻ. വഫ്തറദ, അള്ളാഹു ഇങ്ങനെ നിർബന്ധമാക്കിയിരിക്കുന്നു. അല ജമീഉൽ ഇബാദ്, മുഴുവൻ സൃഷ്ടികളുടെ മേലും. അൽ കുഫ്ര ബിത്താഗൂത്ത്, താഗൂത്തിനെ നിഷേധിക്കുക എന്നത്. വൽ ഈമാന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത്. നോക്കൂ, നിങ്ങൾ മുഴുവൻ നബിമാരും ജനങ്ങളോട് പറഞ്ഞ കാര്യമാണെന്ത്? അള്ളാഹുവിൽ വിശ്വസിക്കുക, താഗൂത്തിനെ നിഷേധിക്കുക. അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും താഗൂത്തുകളെ നിഷേധിക്കുകയും ചെയ്യാതെ ഒരാളും മുസ്ലിം ആവുകയില്ല. എന്താണ് താഗൂത്ത് എന്ന് പറഞ്ഞാൽ? തഗ, അതിരുവിടുക എന്നതിൽ നിന്നാണ് താഗൂത്ത് ഉണ്ടായിട്ടുള്ളത്. മലക്കൂത്ത് എന്ന് പറയുന്നത് പോലെ, അഥവാ തുഗിയാനിന്റെ അതിക്രമത്തിന്റെ അക്രമത്തിന്റെ അങ്ങേയറ്റമാണവർ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇതിന് വളരെ ജാമിഅായ മനോഹരമായ വിശദീകരണം താഗൂത്തിന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഷെയ്ഖിനെ ഉദ്ധരിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, മഅന താഗൂത്ത്, താഗൂത്തിന്റെ അർത്ഥം മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു, ഒരടിമ ഏത് കാര്യത്തിലാണോ പരിധി വിട്ടത്, അതാ മിൻ മഅബൂദിൻ, ആരാധിക്കപ്പെടുന്നവൻ. ഔ മജ്ബൂഇൻ, അല്ലെങ്കിൽ മജ്ബൂഇ എന്നാൽ നേതാവ് എന്നാണ് അർത്ഥം. താബിഉ അനിയായി, മജ്ബൂഇ നേതാവ്. ഔ മുതാഇൻ, അല്ലെങ്കിൽ അനുസരിക്കപ്പെടുന്ന ആൾ. ഇതിലൊക്കെ ജനങ്ങൾ അതിരുവിട്ടവർക്കാണ് താഗൂത്ത് എന്ന് പറയുക. അഥവാ അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധിക്കുന്നവർ, ആരാധന തൃപ്തിപ്പെട്ടവർ താഗൂത്താണ്. അതുപോലെ അള്ളാഹു പറഞ്ഞതിനെതിരിൽ ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാർ താഗൂത്തുകളാണ്. അള്ളാഹു പറഞ്ഞതിനെതിരിൽ ജനങ്ങളോട് കൽപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, നേതാക്കന്മാരും അറിവ് ഉണ്ടെന്ന് പറയുന്നവരുമൊക്കെ താഗൂത്തുകളാണ്. ആരാണ് താഗൂത്തുകളെന്ന് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് ഈ റിസാലയുടെ അവസാന ഭാഗത്ത്. എന്താണത്? വത്തവാഗീതു കസീറൂൻ, താഗൂത്തുകൾ ഒരുപാടുണ്ട്. വറുഊസുഹും ഖംസ, അതിന്റെ തലവന്മാർ അഞ്ചു പേരാണ്. ആരൊക്കെയാണവർ? ഒന്ന് ഇബ്ലീസ് ലഅനഹുല്ലാഹ്, ഒന്നാമത്തവൻ ഇബ്ലീസാണ്. അവനേക്കാൾ വലിയ താഗൂത്ത് മറ്റാരുമില്ല. മുഴുവൻ ജനങ്ങളെയും തിന്മയിലേക്ക് നയിക്കുന്നവൻ അവനാണ്. അവൻ ആരാധിക്കപ്പെടുന്നു, അവനത് തൃപ്തിപ്പെടുന്നുണ്ട്. അവനെ വ്യംഗ്യമായി നേർക്കുനേരെ അല്ലാതെ ആരാധിക്കുന്നവരുണ്ട്. കാരണം അള്ളാഹുവിനെതിരിൽ അവൻ കൽപ്പിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരിൽ ആളുകളോട് അവൻ കൽപ്പിക്കുകയും അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ അവർ ആരാധിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പിശാചിനെയാണ് ആരാധിക്കുന്നത്. അതവൻ തൃപ്തിപ്പെടുന്നുണ്ട്. കൂടാതെ അവനെ നേർക്കുനേരെ ആരാധിക്കുന്നവരുണ്ട്. പിശാചിനെ പൂജിക്കുന്ന ആളുകൾ ഉണ്ട്, പഴയ കാലത്തും കൊണ്ട് ഇക്കാലത്തും കൊണ്ട് നേർക്കുനേരെ ഇബ്ലീസിനെ ആരാധിക്കുന്നവർ. ഉമൻ ഉബിദ വഹുവ റാദിൻ, എല്ലാ തിന്മകളിലേക്കും ജനങ്ങളെ നയിച്ച ഇബ്ലീസ്, അവൻ താഗൂത്തുകളിൽ അവരുടെ തലവന്മാരിൽ ഏറ്റവും വലിയവനാണ്. എത്രത്തോളം പണ്ഡിതന്മാർ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാട്ടിയത് കാണാം. ഇബ്ലീസ് അവൻ അങ്ങേറ്റത്തെ നിഷേധിയും കാഫിറുമാണ്. അവനെപ്പോലെ ഒരു കാഫിർ വേറെയില്ല. അതേസമയം അവന്റെ കുഫറിന്, അഥവാ അവൻ അള്ളാഹുവിനെ റബ്ബ് എന്ന് വിളിച്ചിട്ടുണ്ട്. നിന്റെ ഇജ്ജത്ത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബുണ്ട് എന്നവൻ അറിയാം. എന്നാൽ ജനങ്ങളിൽ ചിലരെ അവൻ എവിടെ എത്തിക്കും? റബ്ബേ ഇല്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. റബ്ബില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്ന, അതിനവരെ പ്രേരിപ്പിക്കുന്നവനാണ് ഇബ്ലീസ്. അത്ര വലിയ താഗൂത്താണ് അവൻ. രണ്ടാമത്തെ താഗൂത്ത്, വമൻ ഉബിദ വഹുവ റാദിൻ, ആരാധിക്കപ്പെട്ടവൻ. വഹുവ റാദിൻ, അവൻ അതിൽ തൃപ്തനാണ്. ആൾ ദൈവങ്ങളെ പോലെയുള്ളവർ, തന്നെ ആരാധിക്കുന്നത് തൃപ്തിപ്പെട്ടവൻ. ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾ ഒരുവൻ തന്നെ ജനങ്ങൾ ആരാധിക്കാൻ അവൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ജനങ്ങൾ അവൻ ആരാധിക്കുമ്പോൾ അവൻ ഉണ്ടെന്നില്ല, അവൻ അതിൽ തൃപ്തിയാണ്, അവൻ താവൂത്താണ്. ഇനി വേറൊരുവൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, എന്ത്, ഇതാ എന്നെ ആരാധിച്ചോളൂ, ഞാൻ ഇലാഹാണ്. ദുനിയാവിൽ ഒരു മനുഷ്യൻ അവൻ ആരാധിച്ചിട്ടില്ല, എങ്കിലും അവൻ താവൂത്താണ്. ഒക്കെ നിങ്ങൾ ഒരാൾ അല്ലാഹ് ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കണമെന്ന്, പക്ഷെ ആളുകൾ അവൻ ആരാധിക്കുന്നു, അവൻ ഇലാഹായി കാണുന്നു, അവൻ അതിൽ തൃപ്തിയാണ്, അവൻ താവൂത്താണ്. അതുപോലെ വേറൊരുവൻ പറയുകയാണ്, എന്നെ ആരാധിക്കുക ജനങ്ങളോട്, ഞാൻ ഇലാഹാണ്. പക്ഷെ ഒരു കുട്ടി അവൻ ആരാധിച്ചിട്ടില്ല, എങ്കിലും അവൻ താവൂത്താണ്. നോക്കൂ നിങ്ങൾ, വമൻ ദഅ അന്നാസ ഇലാ ഇബാദത്തി നഫ്സിഹി, തന്നെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവൻ, അവനും താവൂത്താണ്, തന്നെ ആരാധിക്കുന്നത് തൃപ്തിപ്പെട്ടവനും. ومن ادعى شيئا من علم الغيب علم الغيب അവകാശപ്പെട്ടവൻ, എനിക്ക് ഭാവി അറിയാം, മറഞ്ഞ കാര്യം അറിയാം, ജ്യോത്സ്യന്മാർ, അതുപോലെ കണക്ക് നോക്ക് പ്രശ്നം വെക്കുന്നവർ, കൈ നോക്കുന്നവർ, രാശി പറയുന്നവർ, ജ്യോതിഷം പറയുന്നവർ, നക്ഷത്രഫലം പറയുന്നവർ, അത് എഴുതുകയോ പറയുകയോ ഇനി ഫോൺ നമ്പർ കൊടുത്തിട്ട് വിളിച്ചാൽ പറഞ്ഞുതരാം എന്ന് പറയുകയോ ആരാകട്ടെ, അത് ചെയ്യുന്നവർ താഹൂത്തുകളാണ്. താഹൂത്ത് എന്നത് വെറും കാഫിറല്ല, മറിച്ച് കുഫറിൽ അങ്ങേയറ്റത്തെത്തിയവനാണ് എന്ന് മാത്രമല്ല, അത്തരം ജ്യോത്സ്യന്മാരെ സമീപിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്തവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവനും കാഫിറായിത്തീരും. വലയ്യാദു ബില്ലാ. വമൻ ഹകമ ബിഗൈരി മാ അൻസല അല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തത് അതുകൊണ്ട് വിധിക്കുന്നവൻ, അങ്ങനെയുള്ള ഭരണാധികാരികൾ താഹൂത്തുകളായിത്തീരും അഥവാ കാഫറായിത്തീരും, അതിന് അപ്പുറത്തെത്തിത്തീരും. പക്ഷേ അതിന് ചില അതിനൊരു വിശദീകരണമുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? അള്ളാഹു ഒരു നിയമം അവതരിപ്പിച്ചു, കട്ടവന്റെ കൈവെട്ടണം. ഒരു ഭരണാധികാരി പറയുകയാണ് വേണ്ട, അവനെ രണ്ടു വർഷം ജയിലിലിട്ടാൽ മതി. ഇദ്ദേഹം പറയും അത് ആറാം നൂറ്റാണ്ടിലെ നിയമമാണ്, ഈ കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ ഇത് യോജിക്കുകയില്ല എന്നാണ് അവന്റെ വാദമെങ്കിൽ അവൻ താഹൂത്താണ്, കാഫറാണ്. ഇനി വേറൊരാൾ, അയാൾ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്ത വിധി കൊണ്ട് വിധി നടപ്പിലാക്കുന്നു. അവൻ പറയുന്നു കൈവെട്ടുക എന്ന നിയമം നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ നല്ലതേതാ? ഞാൻ ഈ നിശ്ചയിക്കുന്ന നിയമമാണ്. അവനും താഹൂത്തായിത്തീരും, കാഫറായിത്തീരും. ഇനി മൂന്നാമതൊരുവൻ പറയാണെന്ത്, ആ കൈവെട്ടുക എന്ന നിയമം നല്ലതാണ്, ഇതും നല്ലതാണ്, ഒരേ പോലെ. മൂന്നും പറഞ്ഞ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഒരുവൻ പറയാണെന്ത്, അള്ളാഹു അവതരിപ്പിച്ച നിയമം അത് മോശമാണ്. മറ്റയാൾ പറയുന്നു അള്ളാഹു അവതരിപ്പിച്ച നിയമം അതിനേക്കാൾ നല്ലതാണ്, ഈ നിയമം അതും നല്ലതാണ്, ഇതും നല്ലതാണ്, പക്ഷെ ഇതാൾ കൂടുതൽ നല്ലത്. വേറൊരുത്തരും പറയാണ് രണ്ടും നല്ലതാണ്, രണ്ടും ഒരുപോലെയാണ്. ഇത് ഇത് ഇതിലേത് വാദിച്ചാലും അവൻ ഇസ്ലാം എന്നതോടെ പുറത്തേക്ക് പോകും. വലയ്യാദു ബില്ലാ. മനസ്സിലായില്ലേ? ഇനി നാലാമതൊരുവൻ ഭരണാധികാരൻ, അവൻ അള്ളാഹു അവതരിപ്പിച്ച വിധിയല്ലാത്തത് കൊണ്ട് വിധിക്കുന്നു, പക്ഷെ അവന്റെ വിശ്വാസം എന്താണ്? അള്ളാഹു അവതരിപ്പിച്ച വിധിയാണ് ശരി, അതാണ് ഏറ്റവും നല്ലത്. മനുഷ്യരുടെ നിയമങ്ങൾ ഒരിക്കലും അതുപോലെ ആവുകയില്ല. പക്ഷെ അവൻ ദുനിയാവിന്റെ വല്ല താല്പര്യങ്ങൾക്കും വേണ്ടി മനുഷ്യർ ഉണ്ടാക്കിയ വിധി കൊണ്ട് വിധിക്കുകയാണ് എങ്കിൽ കാഫറായി പോവുകയില്ല, അയാൾ മുസ്ലിം തന്നെയാണ്. പക്ഷേ അവൻ ചെയ്തിട്ടുള്ളത് വലിയ തെറ്റാണ്. മനസ്സിലായി? അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തത് അതുകൊണ്ട് വിധിക്കുന്നവർ അവർ താവൂത്തുകളാണെന്ന് പറഞ്ഞാൽ ഈ വിശദീകരണത്തോടെ വേണം അത് മനസ്സിലാക്കാൻ. ഇത് നമ്മുടെ വാക്കല്ല, സഹാബിമാർ മുതൽ ഇങ്ങോട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിശദീകരണമാണ്. വദ്ദലീലു ഖൗലുഹു തആല, താഹൂത്തുകളെ വർജിക്കേണ്ടതുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുണ്ട്. താഹൂത്തുകളെ വർജിക്കാതെ അവയെ നിഷേധിക്കാത്ത ഒരാൾ മുസ്ലിമാവുകയില്ല എന്നതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ഈ ആയത്ത്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലപ്രയോഗമില്ല. قد تبين الرشد من الغي سنمارغم دورمارغتين لن ويرتيريكم فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى ارانو الله الوشوسي طاغوتുകളെ നിഷേധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തത് അവൻ പിടിച്ചിട്ടുള്ളത് ബലമേറിയ കയറിലാണ്. لم فصام لها അത് മുറിഞ്ഞു പോവുകയില്ല. والله سميع عليم അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്. وهذا هو معنى لا اله الا الله اذن لا اله الا الله എന്നതിന്റെ അർത്ഥം അഥവാ അല്ലാഹുവിനെ പുറമേ ആരാധിക്കപ്പെടുന്നവരെ നിഷേധിക്കുക, അല്ലാഹുവിൽ വിശ്വസിക്കുക. എന്നിട്ട് ഈ ശ്രേഷ്ഠമായ വിശാല ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അവസാനിപ്പിക്കുന്നത് ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടാണ്. വഫിൽ ഹദീസ്, ഹദീസിൽ വന്നിരിക്കുന്നു, റഅസുൽ അംരി അൽ ഇസ്ലാം വഅമൂദുഹു അസ്സലാഹ് വദിർവതു സനാമിഹിൽ ജിഹാദു ഫീ സബീലില്ലാഹ്. റഅസുൽ അംരി അൽ ഇസ്ലാം, റഅസുൽ അംർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇസ്ലാമാണ്. വഅമൂദുഹു അസ്സലാഹ്, അതിന്റെ തൂണെന്ന് പറയുന്നത് നിസ്കാരമാണ്. വദിർവതു സനാമിഹി, അതിന്റെ ഏറ്റവും ഉന്നതിയിൽ, ഏറ്റവും മുകളിലുള്ള ഏവർക്കും അത് കാണുക, അതിനെക്കുറിച്ചുള്ള വിവരം എത്തുക എതുകൊണ്ടാണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് കൊണ്ടാണ്. അഥവാ മുസ്ലിം ഭരണാധികാരികൾ ജിഹാദിന്റെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് നടത്തുന്ന ഇസ്ലാമിക യുദ്ധം. അത് ഇസ്ലാം ആളുകളിലേക്ക് എത്താനും ആളുകളെ ഇരുട്ടുകളിൽ നിന്ന് മോചിപ്പിക്കാനും സഹായകമാകുന്ന കാര്യമാണ്. ഇസ്ലാം നോക്കൂ, ഒരു കൂടാരം, അത് തൂണിന് മുകളിലാണ് നിൽക്കുക. ആ തൂണാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഇസ്ലാമില്ല, കൂടാരമില്ല എന്നതുപോലെ അതില്ലെങ്കിൽ, ആ തൂണില്ലെങ്കിൽ നിസ്കാരമില്ല, ഇസ്ലാമില്ല. എന്തിനാണ് ഈ ഹദീസ് അവസാനത്തിൽ ഷെയ്ഖ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നത്, അഥവാ റസൂൽ അംരി അൽ ഇസ്ലാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമാണ്. ആ ഇസ്ലാം എന്താണ് എന്നാണ് ഇതുവരെ ഈ റിസാലയിലൂടെ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ശ്രേഷ്ഠമായ റിസാല അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ നമ്മുടെ പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബു നമുക്ക് അവന്റെ ദീനിൽ ഫിഖ് നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ അൻഫഅന ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا. ومتعنا باسماعنا وابصارنا وقوتنا ما احييتنا، واجعله الوارث منا، واجعل ثارنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. اللهم احفظنا بالاسلام قائمين، واحفظنا بالاسلام قاعدين، واحفظنا بالاسلام راقدين، ولا تشمت بنا اعداء ولا حاسدين. اللهم انا نسالك من كل خير خزائنه بيدك، ونعوذ بك من كل شر خزائنه بيدك. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، استغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.